SBS മലയാളത്തിൽ ഇത്രത്തോളം അസഭ്യം ഉൾപ്പെടുത്താൻ പാടുണ്ടോ എന്ന് ഈ പരിപാടി കേട്ട് കഴിയുമ്പോൾ ദയവായി ചോദിക്കരുത്. നമ്മളെ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ദിവസവും കേട്ടു ചിരിച്ച സന്തോഷിച്ച ആവേശം കൊണ്ട കുറേ കാര്യങ്ങളാണ്. മലയാള സിനിമയിൽ സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ചെറിയ ചില ഉദാഹരണങ്ങൾ.
ക്രിക്കറ്റ് കളിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ എന്റെ മാത്സ് ഹോംവർക്ക് ചെയ്യാനും മൺസൂൺ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു പോപ്പിക്കയുടെ കീഴിൽ സ്നേഹിക്കാനും ഒടിൽ വർഷാവസാനം പരീക്ഷയിൽ ഞാൻ പൊട്ടുമ്പോ നെഞ്ചു തല്ലിക്കരിയാനും എനിക്കൊരു പെണ്ണിനെ വേണം. Will you be my girl? Yes or no?
കുട്ടിക്കുറുമ്പുകളും അതിന്റെ നിഷ്കളങ്കതയുമായി അടുത്ത കാലത്ത് ഏവരെയും കൊതിപ്പിച്ച ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന സിനിമയിലെ ഒരു കുഞ്ഞു ഡയലോഗ്. എന്താണ് സ്ത്രീയെന്നും സ്ത്രീയെ എങ്ങനെ കാണണമെന്നും കുട്ടികൾ പറഞ്ഞു പഠിക്കുന്നതിന്റെ, നമ്മുടെ സിനിമകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഈ ഡയലോഗ്. ഒരു നടിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സിനിമാ സമൂഹം ഒരുമിച്ച് രംഗത്തിറങ്ങുകയും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഫേസ്ബുക്കിലും ചാനലുകളിലും പ്രതിഷേധ യോഗങ്ങളിലും വാചാലരാകുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതേ സിനിമാ സമൂഹം ഇത്രകാലവും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് എന്ന കാര്യം കൂടി തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ആദ്യമേതായാലും കൊച്ചിയിലെ സംഭവത്തിന് ശേഷം മലയാളത്തിലെ ഏറ്റവും മുൻനിര താരങ്ങൾ സ്ത്രീ സമത്വത്തിനു വേണ്ടി നടത്തിയ പ്രഭാഷണങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകൾ.
ആ സഹോദരി എന്നൊരു പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. അവരുടെ പ്രതിരോധത്തിന്റെ പ്രതീകം തീർത്ത നാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുക. പൗരുഷം സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതിലല്ല, സ്ത്രീയെ സംരക്ഷിക്കുന്നവനാണ് പുരുഷൻ.
ഇനി കുറച്ചു കാലം പിന്നോട്ട് പോകാം. 22 വർഷം 1995 പുറത്തിറങ്ങിയ ദ കിങ് എന്ന ചിത്രത്തിൽ നമ്മളെല്ലാവരും ആവേശത്തോടെ കേട്ട് കൈയടിച്ച ഒരു ഡയലോഗുണ്ട്.
നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് മൂന്നാമത്തെ ബംഗ്ലാവും പണിയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്.
നോ സർ, ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിനെ കുറിച്ച്.
യെസ്, ദേർ യു ആർ. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം, അതല്ലെങ്കിൽ ഒറ്റ പീസ് സ്വിം സ്വീറ്റിന് തുളിക്കാനാവാത്തതെല്ലാം ടി വി ക്യാമറയ്ക്ക് മുന്നിൽ തുറന്ന് കാണിക്കാനും ടേക്ക് എ സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബീ എന്ന താളത്തിൽ മൂടും മുലയും ഇളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് അല്ലേ?
സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്.
വൈ?
ബിക്കോസ് ഐ ഹേറ്റ് യുവർ പ്രെജുഡിസ്.
അതെടി, ഐ ആം പ്രെജുഡിസ്.
മമ്മൂട്ടിയെ താരസിംഹാസനത്തിന്റെ ഉച്ചകോടിയിലേക്ക് എത്തിച്ച ഡയലോഗ്. ശ്ലീലത്തിന്റെയും അശ്ലീലത്തിന്റെയും അതിർവരമ്പുകളെല്ലാം കടന്നും പെണ്ണ് എന്നാൽ ആണിന്റെ കാൽക്കീഴിൽ മാത്രം കിടക്കേണ്ടവളാണ് എന്ന് ഉറക്കെ പറഞ്ഞും മമ്മൂട്ടി ഒരുപാട് കയ്യടി വാങ്ങിയിരുന്നു ഈ ഡയലോഗിന്.
IAS അക്കാദമി വർഷാവർഷം മടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.
സ്റ്റോപ്പ്, സ്റ്റോപ്പ് യുവർ ബ്ലഡി റെട്രിക്.
ഷട്ട് അപ്പ് യു. മേലിൽ റാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ലെന്നതിന്റെയും കയ്യ് അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്.
ഒടുവിൽ കസബ എന്ന ചിത്രത്തിൽ മേലുദ്യോഗസ്ഥയുടെ അരക്കെട്ടിൽ കുത്തിപ്പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം മമ്മൂട്ടി അഭിനയിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. കൊച്ചി സംഭവത്തിൽ മോഹൻലാൽ പ്രതികരിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു. സംഭവത്തെ അപലപിച്ചാൽ മാത്രം പോരാ, മൃഗങ്ങളെക്കാൾ നീചരായ ഈ ക്രിമിനലുകൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാചകങ്ങൾ. മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധങ്ങളല്ല ഇതിൽ വേണ്ടതെന്നും നടന വിസ്മയം പറയുന്നു. ഇതേ മോഹൻലാൽ തന്റെ ഏറ്റവും ജനപ്രിയ സിനിമകളിലൊന്നായ നരസിംഹത്തിൽ പറഞ്ഞ സ്ത്രീസങ്കല്പവും ഇതോടൊപ്പം കേൾക്കണം.
വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞ് തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം.
ആണിന്റെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും പരിപോഷിപ്പിക്കാൻ മാത്രമുള്ള ഒരു ഉപകരണമാണ് പെണ്ണ് എന്ന വ്യക്തമായ വാചകങ്ങളായിരുന്നു മലയാളത്തിലെ ഈ ഹിമാലയൻ താരങ്ങൾ കൂസലേതുമില്ലാതെ പറഞ്ഞു വച്ചത്. പുതിയകാല താരങ്ങളുമൊന്നും ഒട്ടും പിന്നിലല്ല ഇത്തരം ഡയലോഗുകളിൽ. കൊച്ചി ആക്രമണത്തിന് ശേഷം ആ നടിക്ക് പിന്തുണയുമായി ആദ്യം ഫേസ്ബുക്കിലെത്തിയ നടനായിരുന്നു പൃഥ്വിരാജ്. സിനിമാ മേഖലയിൽ ആണത്തമുള്ളത് പൃഥ്വിരാജിന് മാത്രമാണെന്ന മറ്റൊരു സിനിമാ സ്റ്റൈൽ ഡയലോഗും അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിച്ചു കണ്ടു. പക്ഷെ പൃഥ്വിരാജിന് വേണ്ടി നമ്മളെല്ലാവരും കൈയടിച്ച ഒരു ഡയലോഗ് ഇതായിരുന്നു.
മോനെ, ഞങ്ങൾക്ക് പണിയാവേ.
അത് ശരിയാ, ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയാ, പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകും.
ബലാത്സംഗം അഥവാ റേപ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിക്രൂരമായ എന്തോ നടന്നു എന്ന ഒരു അരിശം മനസ്സിലുണ്ടാകുമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. എന്നാൽ അതും ഒരു തമാശയാക്കാം എന്ന് നമുക്ക് തെളിയിച്ചു തന്നത് സിനിമയാണ്. മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഈ രംഗം ഓർക്കുക. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങളുണ്ട് മലയാള സിനിമയിൽ സ്ത്രീയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്നറിയാൻ. ഇതൊക്കെ വെറുമൊരു കലാസൃഷ്ടിയല്ലേ, ജനങ്ങളെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ 2012 അമേരിക്കയിലെ അനൻബർഗ് നോർമൻ ലിയർ സെന്റർ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഒരാൾ കാണുന്ന സിനിമകൾ അയാളുടെ പെരുമാറ്റത്തെയും പ്രവൃത്തികളെയും വൻതോതിൽ സ്വാധീനിക്കും എന്നാണ്. അതറിയാത്തവരല്ല സിനിമാക്കാരും. സ്ത്രീയുടെ സ്വഭാവശുദ്ധി എന്ത് എന്ന് മലയാളിയെ പഠിപ്പിച്ചതും 100 കണക്കിന് സിനിമകൾ തന്നെയാണ്. ആണിനെ കാണുമ്പോൾ നാണം കൊണ്ട് മുഖം പൊത്തിയും മനസ്സിലുള്ള വികാരങ്ങളെല്ലാം അടക്കിവച്ചും സ്വന്തം ചിന്തകൾ പോലും ഉപേക്ഷിച്ച് ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചും നിലവിളക്ക് പോലെ തിളങ്ങി നിൽക്കുന്നവളാണ് നല്ല സ്ത്രീയെന്നും ചാരിത്ര്യമാണ് ഒരു സ്ത്രീക്ക് സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടതെന്നും പറയുന്നവയാണ് 90% ഏറെയുമുള്ള മലയാള സിനിമകൾ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സർവകലാശാലയും തുടങ്ങി മാമ്പഴക്കാലം വരെയുള്ള പല സിനിമകളിലും നായികയുടെ ചാരിത്ര്യം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. മാനം നശിച്ചാൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്യണമെന്ന പൊതുബോധവും ഒരുപാട് സിനിമകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിൽ കരുത്തുറ്റ പെൺകഥാപാത്രങ്ങളുമായി നിരവധി സിനിമകൾ എത്തിയെങ്കിലും അവയിൽ പോലും പുരുഷന്റെ ഒരു സ്പർശനമോ ചുംബനമോ ഏൽക്കുമ്പോൾ തരളിതയാകുന്ന നായികയാണ് നമ്മൾ കണ്ടത്. കന്മദം എന്ന മോഹൻലാൽ മഞ്ജു വാര്യർ ചിത്രം ഏറ്റവും നല്ല ഉദാഹരണം. ഒരുപക്ഷെ മലയാളത്തിൽ സൂപ്പർ താരങ്ങളുണ്ടായ 1990കൾക്ക് ശേഷമാണ് ഈ പ്രവണത വ്യാപകമായതെന്ന് വിലയിരുത്താം. 1951 പുറത്തിറങ്ങിയ ജീവിത നൗക നായകനും നായികയ്ക്കും തുല്യപ്രാധാന്യത്തോടെ അവതരിപ്പിച്ച സിനിമയായിരുന്നു. മുറപ്പെണ്ണ്, തുലാഭാരം, സ്ഥാനാർത്ഥി സാറാമ തുടങ്ങി പല സിനിമകളിലും അക്കാലത്ത് കരുത്തുറ്റ സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നു. എന്നാൽ ഇതിനിടയിലും ചെമ്മീൻ പോലുള്ള ലോകപ്രശസ്ത സിനിമകൾ പോലും പെണ്ണിന്റെ ചാരിത്രവും പാതിവൃത്യവും പരിപാവനമാണ് എന്ന പൊതുബോധം ആട്ടിയുറപ്പിക്കാൻ ഏറെ ശ്രമിച്ചിരുന്നു. '80s സ്ത്രീകൾ വിനോദോപാധി മാത്രമാണ് എന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറി തുടങ്ങിയത് എന്ന് പറയാം. മോഹൻലാലും മുകേഷും നായകന്മാരായ ബോയിങ് ബോയിങ് പോലുള്ള ചിത്രങ്ങൾ സ്ത്രീകളെ എങ്ങനെ ഇരകളാക്കാം എന്നായിരുന്നു പറഞ്ഞു വച്ചത് തന്നെ. അവിടെ നിന്നിങ്ങോട്ട് നായകൻ സൂപ്പർ നായകനായപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലാതായി എന്ന് മാത്രമല്ല, അവർ നായകന്റെ അടിമകൾ മാത്രമാണ് എന്ന ബോധം കൂടി അരക്കിട്ടുറപ്പിച്ചു. ഒരുപക്ഷെ സ്ക്രീനിൽ മാത്രമല്ല ഈ ബോധം തെളിഞ്ഞു നിൽക്കുന്നത് എന്നും കാണാം. ഒരേ ജോലി ചെയ്യുന്നവർ ഏറ്റവുമധികം ലിംഗവിവേചനം നേരിടുന്ന മേഖലയാണ് സിനിമ. 1-2 അതിലധികമോ കോടി രൂപ വാങ്ങുന്ന നായകന്മാരുള്ള മലയാളത്തിൽ ഏറ്റവും മുൻനിര നടിക്ക് പോലും കിട്ടുന്നത് 50 ലക്ഷം രൂപയിൽ താഴെ മാത്രം. തിരശീലയിലും അതിന് പിന്നിലും ഇത്രയും വിവേചനം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് സമൂഹത്തിലെ വിവേചനത്തിനെതിരെ ഇപ്പോൾ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഉണ്ടാകുന്നത് എന്നത് മറ്റൊരു സിനിമാ തമാശ മാത്രമായിരിക്കാം.